السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد، فاتقوا الله عباد الله. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്ന പൈശാചികമായ ചില സംഗതികളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലും താക്കീതുമാണ് ഇന്നത്തെ ഈ സംഗമത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒരു പ്രശ്നങ്ങൾ, മാനസികമോ ശാരീരികമോ ആയ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം എല്ലാവരുടെയും ആവശ്യമാണ്. പലയിടത്തേക്കും നെട്ടോട്ടമോടും. അപ്പോൾ പ്രത്യേകിച്ച് മാനസികമായ സ്വഭാവപരമായ വൈകല്യങ്ങൾ, അതിന് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ വേണ്ടി ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്ന ഒരു ചെറിയ മാർക്കറ്റാണ് NLP. അപ്പൊ അതിലേക്ക് കടന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എന്നുള്ള ഒരു ചികിത്സ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഹാവഭാവങ്ങളോ എന്തെങ്കിലും നാടകമോ ചലനമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചികിത്സ എന്നുള്ള നിലക്ക് നമുക്ക് അതിനെ ഉൾക്കൊള്ളാമല്ലോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഇവിടെ അവസാനം സൂചിപ്പിച്ച കാര്യം അതാണ്. തഥാവോ, നിങ്ങൾ ചികിത്സിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, വലാ തഥാവോ ബിഹബീസ്, നിങ്ങൾ ഒരിക്കലും ഹബീസ് കൊണ്ട് ചികിത്സിക്കരുത്, ചീത്ത കൊണ്ട് ചികിത്സിക്കരുത്. ചീത്തയിൽ തന്നെ ഏറ്റവും വലിയ ചീത്തയാണ് ശിർക്കും കുഫറും. ഇത് രണ്ടും ഇതിലുണ്ട്. NLP എന്ന് പറയുന്നതിൽ വഹദത്തുൽ വുജൂദ് അഥവാ അദ്വൈതമുണ്ട്. ഇതാണ് അവസാനം പറഞ്ഞ ഹിരണ്യഗർഭൻ, ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ളതിൽ നിന്ന് എനിക്ക് തന്നെ എന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന തികഞ്ഞ കുഫറും ശിർക്കും കലർന്ന. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോട്ടിട്ട കോമാളികളും സാഹിറുമാരുമാണ് ഇപ്പോൾ ശാസ്ത്രത്തിന്റെ പൊയ്മുഖമണിഞ്ഞ് NLP എന്ന പേരിൽ കടന്നു വന്നിരിക്കുന്നത്. ഇത് തികച്ചും ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ളത് ഉന്നതരായ ഉലമാക്കളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. സലഫി ഉലമാക്കൾ മാത്രമല്ല, കാര്യബോധമുള്ള അതല്ലാത്തവരായ ഇഖ്വാനികളായ ആളുകൾ പോലും, ഇഖ്വാനികളാണ് ഇന്ന് NLP പ്രചാരകരായി അറബികൾക്കിടയിലുള്ള ഭൂരിപക്ഷം പേരും, എന്നിട്ടും അവരുടെ കൂട്ടത്തിൽ കാര്യപ്രാപ്തിയുള്ള ആളുകൾ അതിനെ വിമർശിച്ചതിന്റെ അടയാളവും നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നാം മനസ്സിരുത്തേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ പിന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഷെയ്ഖുമാരുടെ ഫത്വയിൽ കണ്ടതുപോലെ, ഇസ്ലാം ഇതിൽ നിന്ന് ഒഴിവാണ്. NLP നിന്ന് ഇസ്ലാം ഒഴിവാണ് എന്ന് ഉന്നതരായ ഉലമാക്കൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് കടന്നു വരണം. വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താന്റെ കാലടികളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവു മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. അപ്പൊ നമ്മുടെ ശത്രുവായ ശൈത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് ശൈത്താന്റെ ഏജന്റുമാർ വരിക. NLP ചരിത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ശൈത്താന്റെ മനുഷ്യരിലും ജിന്നുകളിലും ശൈത്താന്മാരുണ്ട്. ആ അവരുടെ ഉസ്വാസിന്റെ അവരുടെ ശരറിൽ നിന്ന് പിന്നെ നമ്മൾ അള്ളാഹുവോട് ശരണം തേടുന്നുമുണ്ട്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യരിലെ ശൈത്താന്മാർ പ്രധാനമായിട്ട് ഇന്ന് ആരാണ്? ശൈത്താന്മാരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നത് സയണിസ്റ്റുകളാണ്, അതേപോലെ തന്നെ മെയ്സണിസ്റ്റുകളാണ്, മാസൂണിയത്ത്, അതേപോലെ തന്നെ പിന്നെ ആ രൂപത്തിലുള്ള യഹൂദിയത്ത്, സയണിസത്തിന്റെയും മാസൂണിയത്തിന്റെയും യഹൂദിയത്തിന്റെയും അകത്തളങ്ങളിൽ നിന്നാണ് ഇത്തരം പൈശാചികമായ ഈ നമ്മുടെ രാജ്യത്ത് പ്രചാരത്തിലുള്ള മിക്ക സിഹറുകളുടെയും ആധാരം യഹൂദികളിൽ നിന്നാണ്. അവരാണ് വത്തപവുമാത്തത്തുൽ ഷയാത്തയിൻ. ശൈത്താന്മാർ ഓതിക്കൊണ്ടിരുന്നതിനെ പിൻപറ്റിയതാരാ? യഹൂദികളാണ്. ആ യഹൂദികളാണ് സിഹിർ ഇവിടെ കൊണ്ടുവന്നത്. ഉറുക്കും നൂലും യഹൂദികളുടേതാണ്. ഏലസും അതേപോലെ മന്ത്രവാദവും യഹൂദികളുടേതാണ്. കോട്ടിട്ട മന്ത്രവാദികളായ യഹൂദികളിൽ നിന്ന് ഇസ്ലാമിന്റെ കുപ്പായം അണിഞ്ഞ് അതിന് ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യം കൊടുത്തിട്ട് മറ്റു ചില ആളുകൾ കൊണ്ടുവന്നു. അറബികൾക്കിടയിൽ പോലും അക്കലാനികളായ ആളുകൾ, അതേപോലെ ഖദറിന് നിഷേധിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾ ഇതിനെ കൊണ്ടുവന്നതുകൊണ്ടാണ് സലഫി ഉലമാക്കളും അതേപോലെ തന്നെ മറ്റു ഉലമാക്കളിൽ അള്ളാഹുവെ ഭയമുള്ള ആളുകളും NLP ശക്തമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾ ധാരാളം ഫത്വകൾ ഇവിടെ കേൾപ്പിക്കപ്പെട്ടു. ഈ ഷെയ്ഖ് സാലിഹ് ബിൻ സഅദ് അസ്സുഹൈമി ഹഫിളഹുല്ലാ, അദ്ദേഹം ഈ അൽ ബർമജത്തുൽ അസബിയ, ഈ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ സംബന്ധിച്ച് അദ്ദേഹം പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രധാനമായി പറഞ്ഞു, ഇൻ തബിഹു ജയ്യിദൻ ഇലാ ഹാദൽ ഹുറ, ഈ പിച്ചുംപേയും വർത്തമാനത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ബോധവാന്മാരാകണം. ഇൻതബിഹു ജയ്യിദൻ ഇലാ ഹാദൽ ഖുസ, നിങ്ങൾ ഈ ചപ്പു ചവറിനെ സംബന്ധിച്ച്, ചണ്ടി ഭണ്ഡാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ഖുസാഇനെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങേയറ്റം ബോധവാന്മാരാകണം. ഇൻതബിഹു ജയ്യിദൻ ഇലാ ഹുദൂറത്തി ഹാദൽ ഇൽം, ഈ ശാസ്ത്രം എന്ന് പറയുന്ന ഈ പരിവിജ്ഞാനത്തിന്റെ അപകടത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം. അല്ലദി ഖദ് യകൂൻ, ഈ എൻ എൽ പി എന്ന് പറയുന്ന സാധനം എന്താണ്? സിഹ്രിയൻ മിൻ ജിഹ, ഒരു ഭാഗത്ത് അത് മാന്ത്രികമാണ് എന്ന് പറഞ്ഞാൽ സിഹറാണ്, അത് ക്ഷുദ്രമാണ്, കൂടോത്രമാണ്. വശഅവദിയ മിൻ ജിഹത്തിൻ ഉഹറ, മറ്റൊരു ഭാഗത്ത് അത് മാജിക്കാണ്. വഖലിയൻ നഫസിയ മിൻ ജിഹത്തിൻ സാനിയ, മറ്റൊരു ഭാഗത്ത് അത് പിന്നെ ഈ ഫിലോസഫിയാണ്. വലഹ്കൻ അലൽ ഉഖൂലി മിൻ ജിഹത്തിൻ ഉഹറ, മറ്റൊരു ഭാഗത്ത് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോമാളിത്തമാണ്. വമബദഉൻ ഉഖറബിയുൻ ഔറുബിയുൻ സാഫിലുൻ മിൻ ജിഹത്തിൻ ഉഹറ, മറ്റൊരു ഭാഗത്ത് ഇത് തരം താണ യൂറോപ്യൻ പാശ്ചാത്യന്റെ അടിത്തറയിൽ നിന്നുള്ളതാണ്. അഖൂലു ഹാദ, ഷെയ്ഖ് പറയുന്നു എനിക്ക് പറയാനുള്ളത്, ലിഅന്നഹാ തുൽഖാ ഫീഹി ഹാദിഹിൽ അയ്യാമുൽ മുഹാദറ, ഇത് തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ ചില പ്രഭാഷണങ്ങൾ ഇടാൻ സമർപ്പിക്കപ്പെടാറുണ്ട്. വബഅദുൽ മുതഹസലഖീൻ, ഉള്ളിലില്ലാത്തത് പറയുന്ന ചില ആളുകൾ, ഈ പറയുന്ന ആളുകൾക്ക് ഇതിൽ ആത്മാർത്ഥതയൊന്നുമില്ല, ഇത് തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ മാറ്റം വരുത്തുമെന്ന് ഈ പ്രോഗ്രാമുമായി വരുന്നവർക്ക് ഒരു പ്രതീക്ഷയുമില്ല, അവിടെ അവർ അപ്ലൈ ചെയ്യാറുമില്ല, അവരവരുടെ ഉപജീവനത്തിന് വേണ്ടി പൊതുജനങ്ങളുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളിലില്ലാത്തത് പറയുന്ന ആളുകൾ, അതിൽ ആരൊക്കെയുണ്ട്? മിൻ അസാതിദത്തിൽ ജാമിയാത്തിൽ മുബർ മജീന മിൻ ഔറുബ, യൂറോപ്പിലെ ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരുണ്ട്. വൽ മുബർജമീന മിൻ അമേരിക്ക, അമേരിക്കയിൽ നിന്നുള്ള പ്രോഗ്രാമിസ്റ്റുകളുണ്ട്. വഹൈരിഹ, മറ്റു നാടുകളിൽ നിന്നും. യുരീദൂന അൻ യുഖ്നിഉ ശബാബന ബിഹാദിഹിൽ ബർമജത്തിൽ അസബിയ, ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ യുവാക്കളെ തൃപ്തിപ്പെടുത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം എന്നറിയാമോ, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അല്ലാണ് ഇക്കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും എൻ എൽ പി പോലുള്ള പ്രോഗ്രാമുകളെ സത്യപ്പെടുത്തി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഒരു കുട്ടിയെ നിങ്ങൾക്ക് കേൾക്കാം, എങ്ങനെയൊക്കെ ഒരു കുട്ടി പറയുകയാണ്, അബൂയ എന്റെ പൊന്നുപ്പ, എനിക്ക് തീയിന്റെ മുകളിൽ, തീക്കണലിന്റെ മുകളിലൂടെ നടക്കാൻ പറ്റും, എനിക്ക് പൊള്ളലേൽക്കുകയില്ല എന്റെ ഉപ്പ എന്ന് പറയുന്ന കുട്ടികളെ കുറിച്ച് നമുക്ക് കേൾക്കാം ഈ എൻ എൽ പിയിൽ വീണിട്ട്. മഷാല്ലാ, എന്തൊരു അവസ്ഥയാണിത്. യഖൂൽ, ആ കുട്ടി പറയുന്നു, മാദും തു കവിയുൽ അസീമ അഹ്മിലുൽ ജംറ വലാ തുഹരിഖുനി, എന്റെ മനസ്സിന് ശക്തമായ ഒരു കരുത്ത് വന്നിട്ടുണ്ട്, തീയിൽ ചവിട്ടിയാൽ കരിഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള കഴുത്ത്. വാഖ്ഫിസു നാർ, ഞാൻ തീയിലേക്ക് എടുത്തു ചാടും, ഞാൻ തീയിന്റെ മുകളിലൂടെ ഞാൻ ചാടിക്കിടക്കും. വലാ ഖൗഫിഹ, ഒരിക്കലും ഞാൻ തീയിൽ പതിക്കുകയില്ല. വാർമീ നഫ്സീ മിന ദുവരിൽ ആഷിർ വലാ അമൂത്, പത്താം ദൗറിൽ ആഷിർ, പത്താം നിലയിൽ നിന്ന്, കെട്ടിടത്തിന്റെ പത്താം നിലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടാൻ എനിക്ക് കഴിയും, ഞാൻ മരണപ്പെട്ടു പോവുകയില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളെ വളർത്തുന്നിടത്തോളം ഈ എൻ എൽ പിയുടെ തൂതിവാസം എത്തിയിട്ടുണ്ട്. യുഹ്ഷാ ഫീനിഹാ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാദാ ഹദയാൻ, ഇത്തരം വർത്തമാനങ്ങൾ, ഇത്തരം ഏർപ്പാടുകൾ അത് പുലമ്പൽ മാത്രമാണ്. വഹാദാ ഖില്ലത്തു ഹയാ, ഇത് നാണമില്ലാത്ത പരിപാടിയാണ്. വഹാദാ ഇഅ്റാദുൻ അൻ കിതാബില്ലാഹി അസ്സ വജൽ, ഇത് അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് തിരിഞ്ഞു കളയലാണ്. വയുഹ്ഷാ അൻ യകൂന ഇൽഹാദം വകുഫറാ, ഇതാ പിന്നെ മതനിഷേധവും കുഫറും, അത് വരുന്നതിനെ പേടിച്ചുകൊള്ളണം. യുഹ്ഷാ ഫീ നിഹായത്തിൽ മതാഫ്, ഈ എൻ എൽ പിയുടെ യാത്രയുടെ അവസാനത്ത് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളണം. അന്യകൂന ഇൽഹാദം വകുഫറ, മതനിഷേധവും കുഫറുമായി ഭവിക്കുമെന്നതിനെ കുറിച്ച് നിങ്ങൾ പേടിച്ചുകൊള്ളണം. അഖൂലു യുഹ്ഷാ, പേടിച്ചുകൊള്ളണം എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. ഇൻതബിഹു ഇലാ കലിമത്തി യുഹ്ഷാ, പേടിച്ചുകൊള്ളണം എന്ന ഈ വാക്കിനെ നിങ്ങൾ പ്രത്യേകമായി ഓർക്കുക. കലാമി ദഖീഖ്, ഏറ്റവും ഖനം കുറഞ്ഞ വാക്കാണ്, ഇങ്ങനെയൊന്നുമല്ല ഞാൻ പറയേണ്ടത്, ഏറ്റവും ഖനം കുറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അനമാ കഫർത്തുന്നാസ്, ഞാൻ ജനങ്ങളെ കാഫറാക്കിയിട്ടില്ല, പക്ഷേ ഇത് കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. യുഹ്ഷ നിങ്ങൾ പേടിക്കുക സൂക്ഷിക്കുക എന്ന ഒരു ചെറിയ വാക്ക് ഞാൻ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ വാക്കല്ല ഞാൻ പ്രയോഗിക്കേണ്ടത്. ഫഹദറു നിങ്ങൾ പേടിക്കുക, വലവു സമീഉത്തുൽ മുഹാദറാത്തി തലുൽ മുഹാദറാത്ത് നിങ്ങൾ ക്ലാസുകൾ കേൾക്കും, പിന്നെ ക്ലാസുകളുടെ പിന്നാലെ ക്ലാസുകൾ കേൾക്കുകയാണെങ്കിൽ യുബർബിറൂന അലന്നാസ് ഈ ക്ലാസുകളിലൊക്കെ വെറും വാക്കുകളാണ്, ബർബറത്താണ്, ഉപയോഗശൂന്യമായ വാക്കുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വയുജാജിഊന അലൈഹിം ശബ്ദകോലാഹലങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹളം വെക്കൽ ബിഹാദിഹിൽ ബർമജത്തിൽ അസബിയത്തിൻ നഫ്സിയ ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ അൽ യഹൂദിയത്തി സഹിയൂനിയ ഇത് യഹൂദിയത്താണ്, ഇത് സിയോണിസമാണ്. അൽ മാസൂനിയത്തി റൂതാരിയ ഇത് റോട്ടറി ക്ലബ്ബുകൾ നടത്തുന്ന റോട്ടറിസം ഉണ്ടല്ലോ അതാണ്, ഇത് മെയ്സണിസമാണ്. ഇതൊക്കെ യഹൂദികൾ ഇസ്ലാമിനെ തകർക്കുക എന്ന ഒന്നാമത്തെ ലക്ഷ്യത്തോടുകൂടി ഇസ്ലാമിന്റെ പവിത്രമായ ആദർശവും ഇസ്ലാമിന്റെ തഖ്വയും അത് മുസ്ലിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി, മുസ്ലിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ബുദ്ധിപരമായി കുതന്ത്രപരമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് ഇപ്പറഞ്ഞ മെയ്സണിസ്റ്റുകൾ, ഇപ്പറഞ്ഞ സിയോണിസ്റ്റുകൾ, യഹൂദി ഇവരാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹാദിഹി ഖതീറ ഇത് അപകടകരമാണ്. ഫൽതബിറു യാ ഉലിൽ അബ്സാർ ചിന്തിക്കുന്നവരെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുക. എന്നിട്ട് വാലൈക്കും ബിൽ കിതാബി വസ്സുന്ന നിങ്ങൾ കിതാബും സുന്നത്തും മുറുകെ പിടിക്കുക. ഫൈനദാലിക ഹുവ തരീഖുൽ ജന്ന സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം കിതാബും സുന്നത്തുമാണ്. വഹ്ദറു മിൻഹാദൽ ഹുറൈവൽ ഹുസാ ആദ്യം പറഞ്ഞ ആ വാക്കുകൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഈ ചണ്ടി ഭണ്ഡാരങ്ങളും ചപ്പുചവറുകളും അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വലൗദാ ഇലൈഹി മൻദാ ഇലൈഹി അതിലേക്ക് ക്ഷണിക്കുന്നവൻ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. വഅനഅഖ്ശൽആൻ ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് അൻ യകൂന ബഅദു മൻ മുസ്ഖത്തു ഖൂലുഹും ബിൽ ഫതാവ ഫീ ഹാദിഹിൽ അയ്യാം മിൻ ദുആത്തിൽ ഇഖ്തിലാഫ് ഇഖ്തിലാഫിന്റെ ദായിമാരുണ്ട്, ഹഖും ബാത്തിലും കൂട്ടിക്കലത്തുന്ന ദായിമാർ. ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണെന്ന് പറയും, ഇസ്ലാമിനെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാണെന്ന് പറയും, എന്നാൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾക്ക് അവർ പച്ചക്കൊടി വീശും. ഇസ്ലാമിനെതിരായ കാര്യങ്ങൾ, അതായത് പെണ്ണുങ്ങൾക്ക് അവരുടെ മുഖസൗന്ദര്യം അന്യരുടെ മുന്നിൽ വെളിപ്പെടുത്താൻ ഇവരിൽ നിന്ന് ഫത്വയുണ്ടാകും, മ്യൂസിക് ആസ്വദിക്കാൻ ഇവരിൽ നിന്ന് ഫത്വയുണ്ടാകും, കച്ചവടക്കാരായ ആളുകൾ നമസ്കാരത്തിന്റെ സമയത്ത് പിന്നെ കച്ചവടത്തിന്റെ ഷട്ടറുകൾ താഴ്ത്തിയിടാതെ കച്ചവടം നടത്താനും നമസ്കാരത്തിൽ നകന്നു നിൽക്കാനും ഇവരുടെ പക്കൽ ഫത്വയുണ്ടാകും. ഇങ്ങനെ തോന്നിവാസികളായി ജീവിക്കുകയും വേണം, എന്നാൽ മുസ്ലിം എന്ന അഡ്രസ്സും വേണം. ആ നിലവാരത്തിലുള്ള ആളുകൾക്ക് ഫത്വ കൊടുക്കുന്ന ദുആത്തുൽ ഇഖ്തിലാത്തിന്റെ ആളുകളുടെ ചില ഫത്വകൾ കാരണം ചിലരുടെ മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങൾ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു ഇവരുടെ ഫത്വകൾ കൊണ്ട്. മുസ്ലിഹത്ത് എന്നാണ് അതിന് രൂപ മാറ്റം വന്നു, അവരുടെ ചിന്തകളിൽ മാറ്റം വന്നു, ദീന് പോയിട്ട് ഈ സയണിസം ഈ മാസൂണിസം അവിടെ കയറി വന്നിരിക്കുന്നു ഈ ദുആത്തുൽ ഇഖ്തിലാത്തിന്റെ ഇക്കാലത്തുള്ള ചില ഫത്വകൾ കാരണമായി. വദുആത്തും തർക്കി സലാത്തിൽ ജമാ ജമാഅത്തിന് നമസ്കാരം ഉപേക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഫത്വ കൊടുക്കുന്നവരാണിവർ. വദുആത്തിൽ ഇൻഫിലാത്തി മിനൽ ശറഇ ശറഇന്റെ കണിശമായ നിയമങ്ങളിൽ നിന്ന് തെന്നിപ്പോകാൻ അനുകൂലമായ ശറഇയിൽ നിന്ന് മാറി നിൽക്കാൻ ചില ഹറാമുകൾ ആസ്വദിക്കാനും ചില വാജിബുകൾ വർദ്ധിപ്പിക്കാനും ഫത്വകൾ നൽകുന്നവരാണിവർ. വദുആത്തിൽ ലദീന യദൂന ഇലാ ഇൽഗായി ഹൈആത്തിൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഏർപ്പാടിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി അതൊന്നും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആരെങ്കിലും ഒരു തിന്മ വിരോധിച്ച് ഒരു നന്മ കൽപ്പിച്ച് അതിന്റെ പേരിൽ വല്ല എതിർപ്പുകളെയും നേരിട്ടാൽ എന്തിനാണ് നിങ്ങൾ ആ തിന്മ വിരോധിക്കാൻ പോയത്, നിങ്ങൾ എന്തിനാണ് ആ നന്മ കൽപ്പിക്കാൻ പോയത് എന്ന് പറഞ്ഞ് നന്മ കൽപ്പിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തി ഈ ഏർപ്പാട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഫത്വ നൽകുന്ന ആളുകളാണ്, അവരിൽ നിന്നാണ് ഇത്തരം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയങ്ങളിൽ നമസ്കാരത്തിന്റെ സമയങ്ങളിൽ പിന്നെ ഈ കടകൾ തുറന്നിടുക എന്നുള്ളത് അതിന് ശരീഅത്ത് അനുവദിച്ചിട്ടുള്ളതാണ് എന്ന് ഫത്വ കൊടുക്കുന്നവരാണിവർ. അനഅഷ അൻ യകൂനു മുസ്തഅജിരീന മിൻ തിൽക്കൽ ഫിഅ ഈ സംഘത്തിൽ നിന്ന് പണം നേടണം എന്നതാണ് അവർ അതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം ഞാൻ ഭയപ്പെടുന്നു. അഖൂലു അഖ്ഷാ
അഹ്ഷ എന്ന വാക്ക് ഭയപ്പെടുന്നു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇൻതബിഹു ഇല കലിമ, ഈ കലിമയെ കുറിച്ച് നിങ്ങൾ ഉണരണം. അഹ്ഷ കലാമി ദഖീഖ്, ഏറ്റവും ലോലമായ ഒരു വാക്ക് മാത്രമാണ് ഞാൻ ഇവരെ കുറിച്ച് പറയുന്നത്. ഫഹ്ദറൂ, നിങ്ങൾ സൂക്ഷിക്കുക. മിൻഹാദിഹിൽ അഫ്കാരിൽ മുബർജമത്തി മിനൽ ഗർബ്, പാശ്ചാത്യരുടെ ഇത്തരം പ്രോഗ്രാമിന്റെ ചിന്തകളെ കുറിച്ച് നിങ്ങൾ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊള്ളുക എന്നാണ് ഷെയ്ഖിന്റെ ഫത്വ. ഷെയ്ഖ് സാലിഹ് ഇബ്നു സഅദ് സുഹൈമിയുടെ ഫത്വ എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയും സാലിഹുൽ ഉസൈമി, അദ്ദേഹം ഉളൂ ഹൈഅത്ത് കിബാരിൽ ഉലമ, സൗദി അറേബ്യയിലെ പണ്ഡിത ഉന്നത പണ്ഡിത സഭയിലെ അംഗമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് എൻഎൽപിക്കാരുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റോമൻ ഫൽസഫയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഫൈനി കുൻതു ദായിമൻ അഅലമു ഇന്നൽ മൻതഖൽ യൂനാനിയ ലാ യഹ്താജു ഇലൈഹി സക്കിയു വലാ യൻതഫിഉ ബിഹിൽ ബലീദ്. അതായത് ഈ യൂനാനി മൻതഖുണ്ടല്ലോ, ഗ്രീക്കുകാരുടെ തർക്കശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുള്ളവന അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ബുദ്ധിയില്ലാത്തവനാകട്ടെ അതൊട്ട് മനസ്സിലാവുകയുമില്ല, അവനത് പ്രയോജനപ്പെടുന്നില്ല. ബുദ്ധിയുള്ളവൻ അതിന്റെ ആവശ്യമില്ല. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രീക്ക് ഫൽസഫയുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ബുദ്ധിയില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം കിട്ടുകയുമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ പിന്നെ ഗ്രീക്ക് ഫൽസഫയെ കുറിച്ച് പറഞ്ഞ വാക്കാണ് എൻ എൽ പി യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്നാണ് ഷെയ്ഖ് സാലിഹുൽ ഉസൈമി പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഷെയ്ഖ് സുലൈമാൻ അർ റുഹൈലി, അദ്ദേഹത്തോട് ഇതേ കുറിച്ച് ഫത്വ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഹം അല്ലാഹു അസ്സ വജല്ല ഖലഖനാ വഹു അഅലമു മിന്നാ വഅല്ലമന. ഞാൻ ആ ഫത്വ മുഴുവനായി വായിക്കുകയാണ്. ഇൻഷാല്ലാ സന്ദർഭമുള്ളപ്പോൾ നിങ്ങളെ ഞാനത് കേൾപ്പിക്കാം. അതിൽ അദ്ദേഹം പറയുന്നതിന്റെ ആശയം മാത്രം ഞാൻ പറയട്ടെ. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ഷെയ്ഖ് റുഹൈലി പറയുന്നു, അവനാണ് നമ്മെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ. അവനാണ് നമുക്ക് ഇൽമ് നൽകിയത്. അവനാണ് അവന്റെ നബിക്ക് നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും മുഹമ്മദ് നബിയിലൂടെ വഹിയായി നൽകിയിട്ടുള്ളത്. അള്ളാഹുവാണ് ഉലൂമുത്താഖ എന്നോ അൽ ബർമജത്തുൽ അസബിയ, അതായത് ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്നോ പേര് പറയപ്പെടുന്ന ഈ ജൽപിതമായ വിജ്ഞാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴി കാണിച്ചത് എവിടെയുമില്ല. മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യൻ തന്നെയാണ്. ഏത് കാലത്തും അവൻ മനുഷ്യനാണ്. മനുഷ്യരുടെ ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നലത്തെയും ആവശ്യങ്ങളാണ്. അതുകൊണ്ട് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്കാണോ മാർഗദർശനം നൽകിയത് അതുതന്നെയാണ് സ്വീകരിക്കേണ്ടത്. കാരണം എന്താ, ഇന്നത്തെ ആവശ്യങ്ങൾ ഇന്നലത്തെയും ആവശ്യങ്ങൾ തന്നെയാണ്. ഇത് ഇവർ വാദിക്കുന്ന കാര്യങ്ങളിലേക്ക് ആവശ്യമുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾക്കെതിരാണ്. ഇവർ പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെ വിപ്ലവകരമായി ഞങ്ങൾ മാറ്റിമറിച്ചുകൊള്ളാം എന്ന് അവർ പറയുന്നതിന് എതിരാണ് കാര്യം. ആവശ്യങ്ങൾ നബിയുടെ കാലത്തും ഉള്ളത് തന്നെയാണ്. നമുക്ക് നേടിയെടുക്കേണ്ട ആവശ്യം എൻ എൽ പിയിലൂടെ എന്ത് ആവശ്യമാണ്? ഒരാളുടെ ഒരു സ്വഭാവം മാറ്റണം, അതല്ലെങ്കിൽ ഒരാളുടെ ഒരു പേടി മാറ്റണം, ഒരാളുടെ കോപം ഇല്ലാതാക്കണം, ഒരാളുടെ ഒരു ദുസ്വഭാവം ഇല്ലാതാക്കണം, ഒരാൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകണം. അങ്ങനെ ഒരാളുടെ ജീവിതത്തെ അട്ടിമറിക്കാൻ അള്ളാഹു വിധിച്ചതെന്തോ ആ വിധിയെ മാറ്റാൻ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നതിന് പകരം, അള്ളാഹു സബബാക്കിയിട്ടുള്ള ഹലാലായ അനുവദിക്കപ്പെട്ട കാര്യങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം ഷൈത്താനിയത്തിന്റെ മാർഗത്തിലൂടെ ഖദറിനെ നിഷേധിച്ചുകൊണ്ട് ഖദരിയത്തിന്റെ അടിത്തറയിൽ സഞ്ചരിക്കുന്നവരെയാണ് ഷെയ്ഖ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നിങ്ങളിൽ മാറ്റം വരുത്തി വിപ്ലവമുണ്ടാക്കി നിങ്ങളുടെ മനസ്സിലേക്ക് കയറി നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മാറ്റിക്കളയാമെന്ന് പറഞ്ഞ് പരിഷ്കരിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവർ പറയുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ഖുർആനിലൂടെ സുന്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിൽ പരിഷ്കരിച്ചിട്ടുള്ള കാര്യമാണ്. യത്തുലു അലൈഹിം ആയാത്തിഹി വയുസക്കിഹിം, ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നു, എന്നിട്ട് അവരിൽ ശുദ്ധീകരണം ഉണ്ടാക്കുന്നു, പരിഷ്കരണം വരുത്തുന്നു. അതേപോലെ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഏറ്റവും ധനാത്മകമായ പുരോഗമനത്തിനു വേണ്ടി ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇന്ന് ഏതൊരു പ്രശ്നത്തിലാണോ ഇത്തരം പൈശാചിക ചികിത്സകന്മാരെയും അതേപോലെ കോട്ടിട്ട കോമാളികളെയും അതേപോലെ ശാസ്ത്രത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന ഈ മാരണക്കാരെയും നമ്മൾ ഏതൊരാവശ്യത്തിനു വേണ്ടിയാണോ സമീപിക്കുന്നത്, ഇതേ ആവശ്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആളുകൾ സമീപിക്കുകയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ ആഖിറത്തിനെ ബോധ്യപ്പെടുത്തി നരകം സത്യമാണ് സ്വർഗം സത്യമാണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും ആദ്യം അവരുടെ ആദർശം ശുദ്ധീകരിച്ചു, അതേപോലെ അവരുടെ അമലുകൾ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ സംസ്കാരങ്ങൾ കൃത്യമായ പ്രമാണങ്ങളിലൂടെ ശുദ്ധീകരിച്ചു. ബോയിസ്തു ലി ഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഏറ്റവും മികച്ച സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയുക്തനായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയിട്ടുള്ള ആ കാര്യങ്ങളുണ്ട്. അതാണ് ഷെയ്ഖ് പറയുന്നത്, ഇന്ന് ഏതൊരാവശ്യത്തിനാണ് ഇവരെ സമീപിക്കുന്നത്, ഇത് നബിയുടെ കാലത്തും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് പരിഹരിക്കാൻ നബിയുടെ കാലത്ത് എങ്ങനെയാണോ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് അവിടേക്ക് മടങ്ങണം എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇവർ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം കാണിച്ചു കൊടുത്ത കാര്യങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പ്രശ്നങ്ങളിൽ ഇവർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അത് ശാസ്ത്രമോ ഇൽമോ എന്ന് അല്ല എന്നുള്ളതിന് അതുതന്നെ തെളിവാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ശ്രദ്ധിക്കുക, ഏത് കാലത്തും മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ് തീർച്ചയായും പറയുന്നത്. ഇതൊന്നും ജീവിതത്തെയോ ആവശ്യങ്ങളെയോ പരിഷ്കരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ നേരിട്ട് കയറി മാറ്റം വരുത്തുന്നത് കൊണ്ട് പിന്നെ പരിഷ്കരിക്കാവുന്ന കാര്യങ്ങൾ അല്ല. യാതൊരു സംശയവും വേണ്ട, തീർച്ചയായും നാം ഈ ഇൽമു താഖത്ത് അഥവാ നിങ്ങൾക്ക് കഴിവ് വളർത്തിത്തരുന്ന ശാസ്ത്രം അല്ലെങ്കിൽ തഫ്ജീറു മാഫിൽ ഇൻസാൻ, മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് മാറ്റം വരുത്തുക, വിപ്ലവം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഈ വിഷയം അല്ലെങ്കിൽ NLP എന്ന് പേര് പറയുന്ന സംഗതി, ഇത് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വെറുതെയല്ല ഞങ്ങൾ ഇതിനെ വിമർശിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഈ വിഷയം എന്താണ്, NLP എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്, ഏത് രൂപത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്, ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിന് തികച്ചും എതിരായ അടിസ്ഥാനങ്ങളിലാണ് അതുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ബേസ്, അതിന്റെ ഉസൂൽ, അടിസ്ഥാനങ്ങൾ അത് ഇസ്ലാമിക ശരീഅത്തിന് എതിരാണ്, അതിന്റെ ഇസ്ലാമിക നിയമങ്ങൾക്ക് അത് ഘടകവിരുദ്ധമാണ്. ഈ ശാസ്ത്രം എന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ആളുകൾ NLP ആളുകൾ പറയുന്നത് തീർച്ചയായും മനുഷ്യൻ അതിന് മനുഷ്യന്റെ ഉള്ളിൽ പ്രകൃതിയേക്കാൾ അള്ളാഹു നിശ്ചയിച്ച തബീഅത്തിനേക്കാൾ ശക്തമായതുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് അവൻ നടപ്പാക്കുന്ന കാര്യങ്ങളാണ് തബീഅത്ത്. അതായത് നമ്മുടെ തബീഅത്ത്, നമ്മുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ സ്വഭാവം, ഒരാളുടെ നിലപാട്, ഒരാളുടെ രീതി, അത് അള്ളാഹു വിധിച്ച കാര്യങ്ങളാണ്. തബീഅത്തിനെ മാറ്റാൻ തക്കവണ്ണമുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അള്ളാഹുവിന്റെ വിധിയിൽ കയറി പ്രവർത്തിക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് തബീഅത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അഖദാറിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കാലത്തെ പഴി പറയുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയതും. അതുകൊണ്ടാണ് രോഗത്തെ പഴി പറയുന്നതും, അതായത് പനിയെ കുറ്റം പറയാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞതും. നമ്മുടെ പോരായ്മകളും നമ്മുടെ രോഗവും അത് അള്ളാഹുവിന്റെ വിധിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ലാതെ, അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ചല്ലാതെ പൈശാചിക മാർഗങ്ങളിലൂടെ ഇതിന് പരിഹാരം തേടാൻ പാടില്ല എന്നർത്ഥം. എന്നാൽ അവർ പറയും, NLP പറയും, ഞങ്ങൾ തബീഅത്തിനെ വെല്ലുവിളിക്കുന്നു, ഞങ്ങളുടെ ചുറ്റുമുള്ളതിനെ നമ്മൾ വെല്ലുവിളിക്കുന്നു, ഇവിടെയുള്ള ഏതൊരവസ്ഥയും ഞങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഒരു സെക്കൻഡ് കൊണ്ട്, 5 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് കൊണ്ട്, അരമണിക്കൂറിന്റെ കോഴ്സ് കൊണ്ട്, 1 മണിക്കൂറിന്റെ കോഴ്സ് കൊണ്ട് ഞങ്ങൾ ഇതാ മാറ്റിത്തരും എന്നൊക്കെ അവർ പറയും. അതാണ് ഷെയ്ഖ് പറയുന്നത്, ഞങ്ങൾ തബീഅത്തിനെ വെല്ലുവിളിക്കുന്നു, നമ്മുടെ ചുറ്റുമുള്ളതിനെ നാം വെല്ലുവിളിക്കുന്നു, അതായത് ഞങ്ങൾ അതിനെ മാറ്റിത്തരാം. എന്നിട്ട് അവർ വലിയ ചില കാര്യങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരാൾ തീയിൽ നടക്കുക എന്നതുപോലുള്ള കാര്യങ്ങൾ, അതായത് തീയിന്റെ പ്രകൃതം ചൂടാണ്, അതിനെ ഞങ്ങൾ മാറ്റിയിട്ട് ചൂടില്ലാതെ പൊള്ളാതെ ഒരാൾ നടന്നു പോയത് നിങ്ങൾ കണ്ടില്ലേ എന്നിവർ ചോദിക്കും. ഇത് മാരണക്കാർ പണ്ടുപണ്ടേ ചെയ്യാറുള്ളതാണ്, മാജിക്കുകാർ കാണിക്കാറുള്ളതാണ്. അതേ കാര്യം കാണിച്ചിട്ട് ഇവർ കബളിപ്പിക്കുന്നു ഇവരുടെ ഉപഭോക്താക്കളെ. എന്താണ് അവർ പറയുന്നത്? ഞങ്ങൾ തീയിന്റെ പ്രകൃതം മാറ്റിയില്ലേ, തബീഅത്തിന് ഞങ്ങൾ മാറ്റിയില്ലേ എന്ന് പറഞ്ഞ് കിബറ് കൊണ്ട് ഈ സാഹിറുകളുടെ പ്രവർത്തനം ചെയ്ത് അള്ളാഹുവിന്റെ വിധിയെ നിഷേധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതാണ് യഹൂദികൾക്ക് ആവശ്യമുള്ള സംഗതി. എന്നിട്ട് ഷെയ്ഖ് വീണ്ടും തുടരുന്നു, അതുപോലെ മറ്റു കാര്യങ്ങളും. ഇതൊന്നും എല്ലാവരും സാധാരണ ചെയ്തു വരുന്ന കാര്യങ്ങളല്ല. ഇതാണ് ഈ ഇൽമിന്റെ ആധാരം, സിഹറാണ് ഈ NLP ആധാരം. അതിനാലാണ് ഇതിനെക്കുറിച്ച് നാം ശക്തമായി താക്കീത് ചെയ്യുന്നത്. NLP നാം ശക്തമായി താക്കീത് ചെയ്യുന്നത് ഈ കാര്യം കൊണ്ടാണ്. നമ്മോടും നമ്മുടെ സഹോദരിമാരോടും നമുക്ക് വസിയത്ത് ചെയ്യാനുള്ളത് അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വല്ല അതാണ്. അതേപോലെ സമയം താഴ്ത്തുള്ളയിൽ വിനിയോഗിക്കണം, നിങ്ങൾ പുണ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സ്വഹീഹായ അസലില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ സ്വീകരിക്കരുത്. NLP സ്വഹീഹായ അസലില്ല. അതുകൊണ്ട് സ്വഹീഹായ അസലില്ലാത്ത ഒരു കാര്യവും നിങ്ങൾ സ്വീകരിക്കരുത്. മാത്രമല്ല അവ ശരീഅത്തിന്റെ എല്ലാ അസലുകൾക്കും എതിരാണ്, മിക്കതും ശരീഅത്തിന്റെ കായിദകൾക്ക് തികച്ചും എതിരാണ്. ഖേദകരമായ കാര്യം, ഇവരിലെ അധിക പേരും ഇക്കാലത്ത് മുസ്ലിങ്ങളെയാണ് വഞ്ചിക്കുന്നത്. അതായത് അവർ ഈ പ്രോഗ്രാമിനിടയിൽ ചിലപ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതും, അല്ലെങ്കിൽ ഹദീസുകൾ പരാമർശിക്കും. എന്തിന്? ഈ ഞങ്ങൾ ചെയ്യുന്ന ഈ ഏർപ്പാടിന് ഹൈറായ ഒരു അസലുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അവർ മുസ്ലിങ്ങളെ വഞ്ചിക്കും, അവരെ ആളുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. ഒരു സംശയവും വേണ്ട, ഈ ഇൽമെന്ന് അവർ പറയുന്ന കാര്യം അത് ബാത്തിലായ ഇൽമാണ്. അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വന്നവർ തൗബ ചെയ്യൽ നിർബന്ധമാണ്. തെളിവില്ലാതെ സമയം കഴിച്ചുകൂട്ടുന്നതിന് സൂക്ഷിക്കൽ നമുക്ക് നിർബന്ധമാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്, അവന്റെ പ്രശ്നങ്ങളെ അവൻ തരണം ചെയ്യേണ്ടത്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഇതെല്ലാം ഇവർ ഇൽമുൽ ഗൈബ് വാദിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട്. തന്റെ ഭാവി ഓരോ മനുഷ്യനും സ്വന്തം നിലയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, പ്ലാൻ ചെയ്യാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ചിന്തയെയും നമ്മുടെ തഖ്‌വയെയും എടുത്തു കളയുകയാണ് ഇത്തരം എൻ എൽ പി പ്രോഗ്രാമിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതറിയാം, ഞങ്ങൾക്ക് ഇതറിയാം എന്നൊക്കെ അവർ പറയും. ഗൈബിയായ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് ഒരുതരം വശ്യമാണ് ഇവർ നടത്തുന്നത്. എന്നിട്ട് എന്നാൽ ഇതെല്ലാം ബാത്തിലാണ്, അതുകൊണ്ട് അതിനെ നിങ്ങൾ പേടിക്കണം, മറ്റുള്ള ആളുകളെ ഇതിനെ താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി തന്റെ ഫത്വ അവസാനിപ്പിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ പ്രത്യേകമായി ഞാൻ എടുത്തു പറയുന്ന കാര്യം, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ദഅവാത്തുൽ മക്റൂബ്, ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അതുണ്ടാകുമ്പോഴാണല്ലോ ഇത്തരം ആളുകളെ സമീപിക്കാനുള്ളത്. ആ സമയത്ത് റസൂലുള്ള പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അല്ലാഹുമ്മ റഹ്മതക അർജു, ദുരിതം ബാധിക്കുന്നവൻ ചൊല്ലേണ്ട ഒരു ദുആ എന്താണ്? അള്ളാഹുവെ, നിന്റെ കാരുണ്യം ഞാൻ കാംക്ഷിക്കുന്നു. ഫലാ തക്കിൽനി ഇലാ നഫ്സി, എന്നെ ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും, തർഫത ഐനിൻ, ഒരു കണ്ണിമ ചിമ്മി തുറക്കുന്ന നേരം പോലും എന്റെ നഫ്സിലേക്ക് തന്നെ എന്നെ ഏൽപ്പിക്കരുതേ. അസ്ലിഹ്ലി ശൈനി കുല്ല, എന്റെ മുഴുവൻ കാര്യങ്ങളെ ഇനി നന്നാക്കി തരണമേ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല. ഇങ്ങനെ തൗഹീദിന്റെ വാക്യം ഉരുവിട്ട് അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പം ഇവർ പറയുന്നത് നിങ്ങളുടെ കാര്യം നിങ്ങളിലേക്ക് തന്നെ മടക്കുക, നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ കഴിയും, ഇപ്പോൾ തന്നെ നിങ്ങളെ തിരുത്താൻ കഴിയും എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ കോമാളിത്വവും സിഹറും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത പരിപാടിയിലൂടെ നമ്മെ ഒരു മായിക ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മിൽ മാറ്റം വരുത്തിയെന്ന് തോന്നിപ്പിക്കുന്ന പൈശാചിക പ്രവർത്തനം ഇവർ നടത്തുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് ഘടക വിരുദ്ധമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നമ്മൾ മനസ്സിലാക്കിയതിന്റെ ചുരുക്കം ഇതാണ്. എൻ എൽ പിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു മാതൃകയും കാണാനില്ല. സ്വഭാവത്തെ ഉടനടി ശരിയാക്കി തരാമെന്നുള്ളത് ഖിബറിന്റെ വർത്തമാനമാണ്. അള്ളാഹുവെ തന്നെ ചോദ്യം ചെയ്യലാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, കൽബുകളെ മാറ്റുന്നവനായ അള്ളാഹുവേ, നീ എന്റെ കൽബിനെ നിന്റെ ഹൃദയത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹുവാണ് കൽബിനെ മാറ്റേണ്ടത്, ഈ കോമാളിയായ ട്രെയിനറല്ല, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ടുമല്ല, അള്ളാഹുവിലേക്കാണ് അർപ്പിക്കേണ്ടത്. അതേപോലെ കണ്ണുകളും ശരീരവുമെല്ലാം പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്ന സൂഫികളുടെയും അതേപോലെ തന്നെ കൾട്ടുകളുടെയും ആൾ ദൈവങ്ങളുടെയും സിഹിറ് കലർന്ന ഏർപ്പാടുകളും നാടകങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇവർ പേടി ചികിത്സയായും കോപചികിത്സയുമായി എല്ലാം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ കോപത്തെ വിചിത്രമായ കാഴ്ചകൾ മനസ്സിൽ കൊണ്ടുവന്നും വിചിത്രമായ ചിന്തകളിലേക്ക് കടത്തിവിട്ടും ദൂരീകരിക്കണമെന്നല്ല, ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കോപത്തെ എങ്ങനെ മാറ്റണം? കോപം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. കോപം വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസാരിക്കാതിരിക്കണം, ദേഷ്യം വന്നാൽ മിണ്ടരുത്, വുളു ചെയ്യണം, അതേപോലെ കഴുകണം, നിൽക്കുമ്പോൾ ദേഷ്യം വന്നാൽ ഇരിക്കണം. ഇങ്ങനെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായി, കോപം വന്നാൽ സംസാരിക്കരുത്, കോപം വന്നാൽ വുളു ചെയ്യണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഇങ്ങനെയാണ് കോപത്തെ മാറ്റേണ്ടത്. അല്ലാതെ വിചിത്രമായ കാഴ്ചകൾ മനസ്സിൽ കൊണ്ടുവന്നും വിചിത്രമായ വർത്തമാനങ്ങൾ പറഞ്ഞും ഒരുതരം സിഹറിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇതാ നിന്റെ കോപത്തെ ഞാനെടുത്ത് സൂര്യനിലേക്ക് എറിഞ്ഞ് കരിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നാടകമല്ല ഒരിക്കലും ഇസ്ലാമിൽ നമ്മുടെ കോപത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ ഏത് സ്വഭാവത്തെ ഇല്ലാതാക്കാനും അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒറ്റക്കാര്യം കൂടി, അതായത് നന്നെ ചുരുങ്ങിയത് ഇതിൽ ശുഭഹത്തുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആശയക്കുഴപ്പങ്ങളെമ്പാടുമുണ്ട്, ദുരൂഹതകളുണ്ട്, ഇത് നടത്തുന്നവർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമ്മൾ ദുർബലനാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അള്ളാഹു ദീനിന്റെ നിയമങ്ങളൊക്കെ ലളിതമായി തന്നു. പല സമുദായവും 50 നേരം നമസ്കരിച്ചപ്പം നമുക്ക് 5 നേരത്തെ നിസ്കാരമാണ്. ഇങ്ങനെ ദീൻ നമുക്ക് ലളിതമാക്കി തന്നത് എന്തിനാണ്? നമ്മൾ ദുർബലരായതുകൊണ്ടാണ് എന്ന് സൂറത്തു നിസായിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദുർബലനായ മനുഷ്യൻ പഠിപ്പിക്കപ്പെട്ടാൽ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങൾ ലഘൂകരിച്ചിട്ടാണ് ദീന് തന്നത്. ആ ദീന് പാലിക്കാൻ നമ്മെ കൊണ്ട് വയ്യ. ദീന് പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദീന് കൊണ്ട് മാത്രം പരിഹരിക്കേണ്ട, ദീനിന്റെ നിയമങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുകയും അത് നടപ്പാക്കുകയും നരകത്തെ ഭയക്കുകയും തഖ്‌വ പാലിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ശുദ്ധീകരിക്കേണ്ട പ്രശ്നങ്ങളെ ആ നിലക്ക് ശുദ്ധീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ ഞാൻ മ്യൂസിക് ഒഴിവാക്കേണ്ടി വരും, സിനിമ ഒഴിവാക്കേണ്ടി വരും, സീരിയൽ ഒഴിവാക്കേണ്ടി വരും, തോന്നിവാസങ്ങൾ ഒഴിവാക്കേണ്ടി വരും, എന്റെ മുഖം അന്യ ആളുകളുടെ മുന്നിൽ നമ്മുടെ സ്ത്രീകളുടെ മുഖം പ്രദർശിപ്പിക്കാൻ കഴിയാതെ വരും. അങ്ങനെ ഇവിടെ കാഫറുകളെ പോലെ, മുനാഫിഖുകളെ പോലെ, കന്നുകാലികളെ പോലെ യഥേഷ്ടം ജീവിക്കാവുന്ന സർവസ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് ഭയന്ന് ദീനിലേക്ക് വന്ന് ദീന് കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നം പരിഹരിക്കാതെ ദീനിന്റെ പകരമായിട്ടാണ് ഈ ഷൈത്വാനിയത്ത്, ഈ സുഹിയൂണിയത്ത്, ഈ യഹൂദിയത്ത്, ഈ മാസൂണിയത്ത്, എൻ എൽ പി പോലുള്ള മറ്റനേകം പേരുകൾ നേരത്തെ ഇവിടെ കേട്ടു. ഒരുപാടെണ്ണം നമ്മൾ എൻ എൽ പിയെ മാത്രമല്ല നമ്മൾ ഇവിടെ ചൂണ്ടുന്നത്, എൻ എൽ പി പോലെ ഈ സഹിയൂണിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ ഇവിടെ എടുത്തു കാണിക്കുന്നു. ഇതൊക്കെ ദീനിന് പകരമായി കൊണ്ടുവരും. എന്നാൽ വേണ്ടത്ര ആഴത്തിൽ പരിജ്ഞാനമില്ലാത്ത ചില മുറി മൗലവിമാരും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് കൂട്ടിട്ട് സ്റ്റേജിൽ കയറി ഇതിന് ദീനിന്റെ പരിവേഷം കൂടി ചാർത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തത്തഴുത്തു, നമുക്കെല്ലാം പറയാനുള്ളത് ഇതാണ്, നന്മ വരുത്തുക എന്നതല്ലാതെ ആരോടുമുള്ള വൈരനിര്യാതനം നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. കഴിയുന്നത്ര നന്മ വരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ നസീഹത്താണ് ചെയ്യുന്നത്, ഗുണകാംക്ഷയാണ് നമുക്കുള്ളത്. ദീനിന്റെ അടിത്തറയില്ലാത്ത ഒരു കാര്യമാണ്, ഒരുപാട് സുബഹത്തുകൾ ഉണ്ട് എന്ന് ഇവർ തന്നെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കപടഭക്തി ഉണ്ടല്ലോ, കപട ആത്മീയത, കപടമായ തഖ്‌വ, കരച്ചിൽ അഭിനയിക്കൽ, ഈ ഖുർആനൊക്കെ ഓതുമ്പോൾ കരയുന്നതും കരയാൻ ശ്രമിക്കുന്നതും പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ കരച്ചിൽ അഭിനയിക്കുന്നതിനെ പണ്ഡിതന്മാർ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അത്തബാഖി അൽ മുസ്തനർ, നിങ്ങൾ കൃത്രിമമായി കരച്ചിലുണ്ടാക്കുക, കമായ ഫലുഹു ബഅദുന്നാസ്, ചില ആളുകൾ ഇന്ന് ചെയ്യാറുള്ളത് പോലെ, ഗൈറു മശ്റൂഉ്, അത് ശരിയത്താക്കപ്പെട്ട കാര്യമല്ല. അതേസമയത്ത് ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയും ഇനി ഖുർആൻ ആയത്തുകൾ എന്നുള്ള നിലക്കുള്ള ആ പാരായണം കാരണമായും കൽബിന്റെ ഹുസൂർ കാരണം റബ്ബിന്റെ മഹത്വമോർത്ത്, അതേപോലെ തന്നെ റബ്ബിന്റെ ശിക്ഷയെ ഭയന്ന് റബ്ബിന്റെ മഹത്വമോർത്ത് ആ നിലക്ക് നാട്യങ്ങളില്ലാതെ അതേപോലെ തന്നെ കൃത്രിമമായി കൊണ്ടുവരാതെ ഒരാൾക്ക് കരച്ചിൽ വന്നാൽ അത് പുണ്യമാണ്. അള്ളാഹുവിനെ ഭയന്ന് കരയുന്ന കണ്ണും നരകത്തിന്റെ പുകയും ഒരിക്കലും ഒരുമിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. എന്നാൽ കപടമായ ഭക്തി നാം കൊണ്ടുവരരുത്. ലാ യലിജുന്നാർ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ ഹത്താ യഊദ ലബനു ഫിൽ ദർഅ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അകിട്ടിൽ നിന്ന് ചുരത്തിയ പാൽ തിരിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. അകിട്ടിൽ നിന്നുള്ള പാൽ ഒരിക്കലും തിരിച്ച് അകിട്ടിലേക്ക് തന്നെ കയറുകയില്ല എന്ന് നമുക്കറിയാം. അള്ളാഹുവിനെ ഭയന്ന് കരയണമെങ്കിൽ ഈ കോമാളിത്തങ്ങളിലേക്കല്ല മടങ്ങേണ്ടത്, കൃത്യമായ ദീനി പഠനത്തിലേക്കാണ് വരേണ്ടത്. ഖുർആനിന്റെ ആശയങ്ങൾ പഠിക്കണം, ഹദീസുകൾ പഠിക്കണം, സ്വഹാബത്തിന്റെ ജീവിതം പഠിക്കണം, സലഫിന്റെ മാതൃക പഠിക്കണം. അങ്ങനെ ശരിയായ ഇൽമിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഉള്ള തഖ്‌വയാണ്, കൃത്രിമമായ തഖ്‌വയല്ല വളർത്തേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.